Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.
നമസ്കാരം, വി പി റജീന. ഇപ്പോൾ ഇന്ത്യ മുഴുവൻ, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വി പി റജീനയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. മദ്രസയിൽ പഠിച്ചപ്പോൾ, അതായത് ഈ രണ്ട് പതിറ്റാണ്ടിന് മുമ്പുള്ള സമയത്തെ ഒരു അനുഭവം റജീന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടിരിക്കുന്നു. അത് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് കുട്ടികളെ പീഡിപ്പിക്കുന്നത് കണ്ടു എന്ന് നേരിട്ട് അറിവുണ്ടോ എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ചർച്ചയായിരിക്കുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരം ഒരു പോസ്റ്റുമായി രംഗത്തെത്തി റജീന?
തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് ഇടാൻ ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അത് ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ചില ചലനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുന്ന പക്ഷം, മുസ്ലിം സ്ത്രീകൾ നേരത്തെയുള്ളതിൽ നിന്നും വളരെയധികം വിദ്യാഭ്യാസപരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവർ പഠിക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് സ്ത്രീകൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, മതപരമായ ഇസ്ലാമിൽ അവർക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നേടിക്കൊണ്ടിരിക്കുകയും കൂടി ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ലിംഗനീതി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളിലൊന്ന്, നീതിയാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറയായിട്ട് നിൽക്കുന്ന ഘടകങ്ങളിലൊന്ന്. ആ നീതി സ്ത്രീകളിലേക്ക് കൂടി പകരുമ്പോൾ, അത് ലിംഗനീതി എന്ന മഹത്തായ ഒരു ആശയത്തെയാണ് അത് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെയുള്ള പുരോഹിത മതത്തെ ഹൈജാക്ക് ചെയ്തു കളഞ്ഞ, ഇസ്ലാമിനെ ഹൈജാക്ക് ചെയ്തു കളഞ്ഞ ഇവിടുത്തെ പൗരോഹിത്യം, ഫ്യൂഡൽ പൗരോഹിത്യം, സ്ത്രീക്ക് തീർത്തും നീതി അല്ലെങ്കിൽ അവളുടെ റൈറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളായിട്ട്, വളരെയധികം പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ പെണ്ണ് സ്ത്രീയുടെ ഉണർവിനെ, ഇസ്ലാമികമായിട്ട് അവൾക്ക് കിട്ടേണ്ട റൈറ്റ്, മതം അതുപോലെ ഖുറാൻ പ്രവാചകൻ അവർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചുള്ള ബോധം പെൺകുട്ടികളിൽ, സ്ത്രീകളിൽ വളർന്നു വരുന്നു എന്നുള്ളത് ഒരു വലിയ ഈ പൗരോഹിത്യത്തെ പേടിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ലിംഗസമത്വവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില സംഘടനാ നേതാക്കൾ ലിംഗസമത്വം അരാജകത്വം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലിംഗസമത്വത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചില നേതാക്കൾ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിനകത്തെ ലിംഗസമത്വത്തെയും നീതിയെയും കുറിച്ച് പൊതുസമൂഹത്തിനിടയിൽ ഒരു ബോധമുണ്ടാക്കുക, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ളവരിൽ തന്നെ ഒരു ബോധമുണ്ടാക്കുക, അത് അരാജകത്വം ഉണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ഈ പറയുന്ന അരാജകത്വം എന്ന് ഇവർ പറയുന്ന ഈ പദം, ഈ പ്രയോഗം, അത് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ പല അധാർമികതകളും നമ്മളുടെ ഈ സൊസൈറ്റിക്കുള്ളിൽ, ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അനുഭവം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ മദ്രസ, എന്റെ മദ്രസ അനുഭവം ചേർത്ത് വെക്കുന്നത്. അപ്പോൾ നേരത്തെ എന്റെ ഉള്ളിൽ പലപ്പോഴായിട്ട് എപ്പോഴും പതിഞ്ഞു കിടന്ന ഒരു സംഗതിയാണിത്. എന്തുകൊണ്ടാണ് 20 വർഷത്തിന് ശേഷം ഞാനിത് പറയാൻ തയ്യാറായതെന്ന് ഇത്രയും കാലം മൂടി വെച്ചതെന്ന് ചോദിക്കുന്നവരോട്, സ്ത്രീകൾ പൊതുവിൽ തന്നെ നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തുന്നത്, അല്ലെങ്കിൽ അവളുടെ അനുഭവം അത് ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നോവിക്കുന്നതാണെങ്കിൽ അത് പുറത്തു പറയാതിരിക്കാനാണ് അവൾ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഭയം കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയാണ്, നേരത്തെ തന്നെ ഈ വിഷയങ്ങളിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിലെ സ്ത്രീകളുടെ അവകാശം സംബന്ധിച്ചും അതുപോലെ തന്നെ ലിംഗ നീതിയെ സംബന്ധിച്ചും ഞാൻ നേരത്തെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് പറയേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ ഇത് പറയാതിരിക്കുന്നത് എന്റെ ഞാൻ വിശ്വസിക്കുന്ന മതത്തോടും, അല്ലെങ്കിൽ ആദർശത്തോടും, അല്ലെങ്കിൽ വിശ്വാസത്തോടും പുലർത്തുന്ന അനീതിയായിരിക്കും. അതുവഴി ഞാൻ പ്രതിനിധീകരിക്കുന്ന നിശബ്ദരാക്കപ്പെട്ട ഒരു വലിയ വിഭാഗം സ്ത്രീകൾ, അവർക്ക് അവരുടെ ഒരു വൃത്തത്തിലും ഈ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ വേദിയില്ല. ആഭ്യന്തരമായി ഇത് ഏതെങ്കിലും വേദിയിൽ പറയാനുള്ള ഒരു വേദിയില്ല. അത്തരം ഒരു വേദിയില്ലാത്ത ഒരു ഘട്ടത്തിൽ അവരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട്
ശബ്ദമാവുകയാണ്, അവരുടെ ശബ്ദമാവുകയാണ് റജീന.
അതെ, തീർച്ചയായിട്ടും അവരുടെ ശബ്ദമായിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്.
എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം, റജീന ഇപ്പോൾ മതത്തിൽ നിന്ന് മാറുകയെന്ന് മതത്തെ കുറ്റം പറയുകയാണോ, അതോ ഇപ്പോഴും മതവിശ്വാസം തന്നെയാണോ?
തീർച്ചയായിട്ടും അങ്ങനെ ഒരു വാദം എനിക്കെതിരെ ഉയരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഞാൻ ഈ മതത്തിനകത്ത് നിന്നുകൊണ്ടാണ്, ഈ വിശ്വാസ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിന്, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പ്രവാചകൻ, ഇസ്ലാമിന്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ്, അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു പിറക്കാൻ പോലും, പെണ്ണിനെ ജനിക്കാൻ മണ്ണി ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരെ ജീവിതത്തിലേക്ക് പ്രവാചകൻ വഴി നടത്തിച്ചത്. അവർക്ക് ജനിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. എന്നിട്ട് അവരെ കൈപിടിച്ച് പതുക്കെ പതുക്കെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണികളിലേക്ക് വരെ നടത്തിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായിട്ട് അല്ലെങ്കിൽ ശരീരമാക്കിയിട്ട് പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ, പൗരോഹിത്യത്തിന്റെ അധികാര വാഴ്ചയിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു സംവാദം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അവബോധം, അത് സ്ത്രീക്ക് നൽകുന്ന മഹോന്നതമായ സ്ഥാനത്തെ കുറിച്ചുള്ള അവബോധം കേരളത്തിൽ ചർച്ചയെത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ദൗത്യം ഇത് തന്നെയാണ്. ഇതിന് പുറത്തിറങ്ങിക്കൊണ്ടുള്ള ഒരു പോരാട്ടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നവലിബറലിസം മുന്നോട്ട് വയ്ക്കുന്ന ലിംഗ സമത്വത്തെക്കാൾ എത്രയോ മഹത്തരമായ ഒരു ആശയമാണ് ഇസ്ലാമിനകത്തുള്ള ലിംഗനീതി.
റജിനയുടെ പോസ്റ്റിനെ കുറിച്ച് തന്നെ ഒന്ന് ചോദിക്കട്ടെ. കാര്യം ഒരുപാട് വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ എല്ലാം കേട്ടു. പലതും പുറത്തു പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് റജീന അതിനെക്കുറിച്ച് കേട്ടത്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു മാധ്യമ പ്രവർത്തകയുടെ മനോഹരമായ ഭാഷ, എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ചാണ് മദ്രസയിൽ നടന്ന കാര്യങ്ങൾ റജീന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല നടന്നത് എന്നാണ് വളരെയധികം വിമർശനം ഉയർന്നിരിക്കുന്നത്.
സത്യത്തിൽ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇത് വായിച്ചവർ കണ്ടത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. അങ്ങനെ തന്നെ ഒരു നിരവധി ആളുകൾ ഈ വിമർശനത്തോടൊപ്പം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പിന്തുണ, 50% പേർ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ 50% പേരുടെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ഈ മതത്തിനകത്തുള്ള, ഈ വിശ്വാസ സംഹിതയ്ക്ക് അകത്ത് നിന്നുള്ള ആണും പെണ്ണും ആയിട്ടുള്ള ആളുകളാണ് എനിക്ക് പിന്തുണ അർപ്പിച്ചത്. അവരിൽ പലരും അവരുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെച്ചു. അപ്പൊ ഞാൻ എഴുതിയത് ഒന്നുമല്ല, സത്യത്തിൽ ഞാൻ എഴുതിയത് ഒന്നുമല്ലാതായി തീരുകയാണ്. നിരവധി സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് മദ്രസയിൽ ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ മദ്രസാധ്യാപകർ പീഡനം നടത്തിയ മദ്രസാധ്യാപകർ പിടിക്കപ്പെട്ട എത്രയോ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പിന്നെ മാത്രമല്ല, ഞാനിത് പൊടിക്കും തൊങ്ങലും വെച്ച് എഴുതിയതാണെന്ന് പറയുന്നവരോട് ഞാൻ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു സംഭവം നടക്കുമ്പോൾ അത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. അപ്പൊ ഇതൊരു സ്ക്രിപ്റ്റ് രൂപത്തിലാണല്ലോ എഴുതിയിരിക്കുന്നത്, അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അത് എന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു സാധനം, അത് ഞാൻ പകർത്തുകയായിരുന്നു. അത് ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഞാനത് ഒരു കാഴ്ച, ആ കാഴ്ച ഞാൻ ഓർത്തെടുക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു എഴുത്താണെങ്കിൽ നിന്നുണ്ടായത്. എനിക്ക് രണ്ടു തരത്തിൽ എഴുതാനറിയാം. ഒന്ന് ഹാർഡായിട്ട് വളരെ മനസ്സിലാകാത്ത, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതാനറിയാം. വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യന്മാരോട് ഏറ്റവും എളുപ്പത്തിൽ സംവദിക്കാവുന്ന ഭാഷയിൽ എഴുതാനറിയാം. അപ്പൊ എന്റെ അനുഭവം അതേപോലെ തന്നെ വായനക്കാർ അല്ലെങ്കിൽ ഇത് ചർച്ച അഡ്രസ്സ് ചെയ്യേണ്ടവർ, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടവർ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരം ഒരു രീതി ഉപയോഗിച്ചത്. അപ്പോൾ അതിനെതിരെ നടത്തുന്ന അല്ലെങ്കിൽ എന്റെ വാക്കുകൾ തെരഞ്ഞു പിടിച്ച് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെതിരെ ആക്രോശിക്കുന്നവർ മനസ്സിലാക്കേണ്ടതെന്ന്, നമ്മളുടെ കുഞ്ഞു മനസ്സുകളിൽ പതിയുന്ന ഓരോ കാര്യങ്ങളും അത് നമുക്ക് എപ്പോഴും പതിഞ്ഞിരിക്കും, മനസ്സിൽ പതിഞ്ഞിരിക്കും. അത് പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതേണ്ട ഒരു കാര്യമില്ല. ഞാൻ യഥാർത്ഥ വസ്തുതകളാണ്
എഴുതിയിട്ടുള്ളത്.
സത്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതിനേക്കാളും കടുത്ത അനുഭവങ്ങളുള്ള ആളുകൾ എന്നോട്, എന്റെ സുഹൃത്തുക്കൾ ഇത് പങ്കുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊന്നും ഇതിലേക്ക് കൊണ്ടുവന്നില്ല. അതൊക്കെ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? അപ്പോ ഇത്രയോ പീഡനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ പലപ്പോഴായിട്ട് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്തിനാ എന്റെ ഞാൻ ജീവിക്കുന്ന പരിസരങ്ങളിൽ തന്നെ എത്രയോ സ്ത്രീകളുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ എന്റെ ബന്ധത്തിൽ തന്നെയുണ്ട് ഇതിന് വിക്ടിംസ് ആയിട്ടുള്ളവര്. അപ്പൊ ഞാൻ അതൊന്നും ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ റജീന, ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകയാണ്, നിയമത്തെ കുറിച്ചെല്ലാം അറിയാവുന്ന ഒരാളാണ്, എന്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതിയിരിക്കുന്നു? അതിന് പകരം നിയമപരമായിട്ട് തന്നെ അവർക്കെതിരെ കേസ് നൽകാനോ, ഒരുപാട് സ്ത്രീകളെ സംരക്ഷിക്കാനോ ഒരുപാട് നിയമമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, എന്തുകൊണ്ട് അങ്ങനെ നിയമപരമായിട്ട് പോയില്ല, അതിന് പകരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു?
നിയമപരമായി നീങ്ങാൻ ഞാൻ സത്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതൊക്കെ പുറത്തു പറയാനുള്ള ഒരു മെച്യൂരിറ്റി കൈവരണം. നമ്മൾ ഈ പ്രത്യാഘാതങ്ങൾ നേരിടാനുള്ള ഒരു ബേസ്മെന്റ് നമുക്ക് ഉണ്ടാവണം.
ഇപ്പോഴും ചെയ്യാമെന്ന്
വെച്ചാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പിന്നെ ഈ വ്യക്തികളുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്ടും എനിക്കില്ല. അവരിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ അതിൽ പരാമർശിച്ച പെൺകുട്ടി പോലെ എവിടെയാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ അതിനുശേഷം പല പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു വലിയ കാലത്തെയാണ് പിന്തള്ളി മുന്നോട്ട് പോകുന്നിരിക്കുന്നത്. അപ്പൊ ഞാനിത് ഇതിനെക്കുറിച്ച് എനിക്ക് ഓർക്കുന്നത് പോലും പേടിയായ ഒരു ഘട്ടത്തിൽ ഞാൻ ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ മെനക്കെട്ടിട്ടില്ല. ഇപ്പൊ എനിക്കറിയില്ല അവരെവിടെയാണുള്ളതെന്ന്. കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുക്കണമെങ്കിൽ തന്നെ അവർ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് കഴിയും. ഈ പറയുന്ന മദ്രസ ബോർഡിന് കഴിയും. കാരണം അതോടുകൂടി ആ വാദം പൊളിയും. എനിക്ക് അവരെവിടെയാണെന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അത് ഇതിന് വളരെ പ്രതിസന്ധി, പ്രായോഗികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു കേസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഏറെ വിലക്കുകൾ, ഇത് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനോട് സമരം ചെയ്യുന്നതിനേക്കാൾ ഏറെ പൊതുസമൂഹത്തെ ഇതിനെതിൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് അതിൽ കാണുന്ന ഒരു ഒരു ഇത്.
ആ ബോധവൽക്കരണം ഒരുപക്ഷെ മദ്രസകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയില്ല എന്നൊരു വിമർശനവുമുണ്ട്.
ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത, പലപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പിന്നെ പുഴുക്കുത്തുകൾ എടുത്ത് പുറത്ത് കാണിക്കേണ്ടി വരും. അതിന്റെ അർത്ഥം അത് ഒരു സംവിധാനത്തെ തകർക്കാനാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ സ്കൂളുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ അത്യാഹത്യം ചെയ്യുന്ന പല സ്ഥാപനങ്ങളിലും വരുന്ന പിന്നെ പല പ്രശ്നങ്ങളും പുറത്തു വരുന്നുണ്ട്. അവിടെയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ആ സ്ഥാപനത്തെ ഇല്ലാതാക്കാനല്ല. മാത്രമല്ല ഞാൻ മുന്നോട്ട് വെച്ച ഈ ഒരു പ്രശ്നം അത് വളരെ ആരോഗ്യപരമായി ചർച്ചയ്ക്കെടുത്ത് പരിഹരിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം മദ്രസ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംവിധാനമാണ്. അത് കുട്ടികളിൽ വളരെയധികം മൂല്യവും ധാർമ്മികതയും അവരിൽ ആഴത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു, നമുക്ക് ഏറ്റവും പ്രാഥമികമായി കുട്ടികൾക്ക് കൊടുക്കാവുന്ന ധാർമ്മികതയുടെ ബാലപാഠങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നുമാണ്. അപ്പൊ ഈ സ്ഥാപനങ്ങൾ ഒരു വ്യക്തിയുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ, സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഇല്ലാതാക്കിയല്ല വേണ്ടത്. നമ്മൾ ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യത്തിൽ മതം മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന, പരസ്പരം കടിച്ചു കീറാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ ഏത് വ്യവസ്ഥയ്ക്കകത്തും പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിലും അങ്ങനെ മനുഷ്യൻ മനുഷ്യനെ തമ്മിൽ അടിക്കാനും വധിക്കാനും മതത്തിന്റെ ഏതൊരു മതത്തിന്റെ അനുയായികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴുള്ള ഈ നിലവിലുള്ള ഈ പുഴുക്കുത്തുകൾ എടുത്തു കളഞ്ഞിട്ട് ഈ സംവിധാനങ്ങളെ വളരെയധികം ക്രിയാത്മകമായി ആരോഗ്യപരമായി നവീകരിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഒരു 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 മതവിഭാഗത്തിന് ആ സൊസൈറ്റിയോട് കാണിക്കാവുന്ന ഏറ്റവും ന്യായമായ അല്ലെങ്കിൽ നീതി എന്ന് ഞാൻ കരുതുന്നുണ്ട്.
തീർച്ചയായും റജീന. എന്തായാലും അവസാനമായി ഒരു കാര്യം കൂടി ഉള്ളത്, റജീന മാധ്യമം പത്രത്തിന്റെ ഓൺലൈൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായും സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ കുറിച്ചും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ എങ്ങനെ പെരുമാറുന്നതിനെ കുറിച്ചും വ്യക്തമായി അറിയാമായിരിക്കും. റജീന, ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം, റജീനയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിക്കുന്ന ബാൻ ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു, ഇത്തരം ഒരു പ്രതികരണം എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു?
കുറെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ തന്നെ നമ്മളുടെ ഒരു സൊസൈറ്റി, അത് ഒരു മധ്യഭാഗത്തെയും നമ്മൾ എടുക്കണ്ട, ഈ ഒരു സൊസൈറ്റിയുടെ ഏത് ഘടകം എടുത്തു നോക്കിയാൽ, അത് മതമായാലും അല്ലെങ്കിൽ രാഷ്ട്രീയമായാലും സാമൂഹ്യ സാമ്പത്തിക മേഖലയായാലും, നമ്മളുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എന്നും സ്ത്രീയെ ഒരു രണ്ടാം തരക്കാരിയായിട്ട് കാണുന്ന ഒരു ഇതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ഗെയിൽ ട്രെഡ്വെൽ പല വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രോശങ്ങൾ അത് വളരെ രൂക്ഷമായിരുന്നു. അതുപോലെ തന്നെ മരിയ ഷറപ്പോവ സച്ചിനെ അറിയില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള മലയാളികൾ വളരെയധികം അവരുടെ വോളിന് താഴെ വന്ന് പറഞ്ഞ അസഭ്യ വർഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിരവധി സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ 2-3% സ്ത്രീകളെ ഉള്ളൂ പുരുഷന്മാരെ അപേക്ഷിച്ച്. പക്ഷേ ഈ സ്ത്രീകളെ ഇവര് തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടനം നടത്തുന്ന ഒരു ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ ഇതുപോലുള്ള അസഭ്യ വർഷങ്ങൾ നടത്തിയിട്ട് അവരെ നിശബ്ദയാക്കാനുള്ള ശ്രമം നേരത്തെയും നടന്നു വന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു സൊസൈറ്റിയുടെ പൊതു ബോധമാണത്. ആ പൊതുബോധത്തിൽ ആഴത്തിൽ വേറെയിട്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധത അത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള പൗരോഹിത്യത്തിന്റെ ആക്രമണം കൂടിയാണ്. അപ്പോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്തരം സംഗതികൾ നടക്കുന്നുണ്ടെന്നുള്ളതും, അത് വളരെയധികം അത്ര ഒറ്റപ്പെട്ടതല്ല എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഞാനിത് ഒരു സ്ത്രീ ഇത് പുറത്തിറങ്ങി പറയുമ്പോൾ വിളിച്ചു പറയുമ്പോൾ, അതും വിശ്വാസ പരിസരത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്ത്രീ അതിനകത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഇത് ഇത്രത്തോളം വളരെ വൃത്തികെട്ട രൂപത്തിലാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സൈബർ ക്രൈം. അങ്ങനെയുള്ള ഒരു പെണ്ണിനും ഇനി ഇത്തരം ദുരനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അവരോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്.
തീർച്ചയായും റജീന. എന്തായാലും ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തൊരു വാർത്തയാണ്, അല്ലെങ്കിൽ ആ വാർത്തയുടെ ഉറവിടം റജീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. അതേക്കുറിച്ച് അല്ലെങ്കിൽ അത് എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ മലയാളികളോട് ഇത്രയും വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു. നമസ്കാരം.